ഓം ശാന്തി. 6/3/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, സത്യമായ വിമോചന സേനയായി എല്ലാവരെയും ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്നും പുണ്യത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകണം. എല്ലാവരുടെയും മുങ്ങിപ്പോയ തോണി അക്കരെ എത്തിക്കണം. ചോദ്യം: ഏതൊരു നിശ്ചയമാണ് ഓരോരുത്തരുടെയും ബുദ്ധിയിൽ നമ്പർ വൈസായി ഇരിക്കുന്നത്? ഉത്തരം: ഏറ്റവും പ്രിയപ്പെട്ട പതീത പാവനനായ ബാബ നമുക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുകയാണ്. ഈ നിശ്ചയം ഓരോരുത്തരുടെയും ബുദ്ധിയിൽ നമ്പർ വൈസായി ഇരിക്കുന്നു. അഥവാ ആർക്കെങ്കിലും പൂർണ്ണ നിശ്ചയം ഉണ്ടാവുകയാണെങ്കിലും മായ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ബാബയെ മറക്കുന്നു, തോറ്റുപോകുന്നു. ആർക്കാണോ നിശ്ചയമുള്ളത് അവർ പാവനമായി മാറാനുള്ള പുരുഷാർത്ഥത്തിൽ മുഴുകും. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം എന്ന് ബുദ്ധിയിൽ ഉണ്ടായിരിക്കും. ഓം ശാന്തി. മധുരമായ ഒരുപാട് കാലത്തിന് ശേഷം തിരികെ കിട്ടിയ കുട്ടികളെ, അതായത് സിഖിലതെ കുട്ടികളെ പ്രതി പുലർക്കാല വന്ദനം. കുട്ടികൾക്കറിയാം, സത്യുഗത്തിൽ സദാ ഗുഡ് മോർണിംഗും നല്ല ദിവസവുമാണ്. എല്ലാം നല്ലതാണ്, ശുഭരാത്രിയാണ്, എല്ലാം നല്ലതിലും നല്ലതാണ്. ഇവിടെ ഗുഡ് മോർണിംഗും ഇല്ല, ഗുഡ് നൈറ്റും ഇല്ല. ഏറ്റവും മോശമായത് രാത്രിയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണ്? പകൽ. ഇതിനെയാണ് അമൃതവേള എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓരോ സമയവും നല്ലതിലും നല്ലതാണ്. കുട്ടികൾക്കറിയാം, ഈ സമയം നമ്മൾ യോഗേശ്വരനും യോഗേശ്വരിമാരുമാണ്. ഈശ്വരനാകുന്ന പിതാവ് വന്ന് നിങ്ങളെ യോഗം പഠിപ്പിക്കുന്നു. അർത്ഥം, നിങ്ങളുടെ യോഗം ഒരു ഈശ്വരനോടൊപ്പമാണ്. നിങ്ങൾ കുട്ടികൾക്ക് യോഗേശ്വരനായതിനു ശേഷമാണ് ഞാന ജ്ഞാനേശ്വരനായ അച്ഛനെക്കുറിച്ചറിയാൻ സാധിച്ചത്. യോഗം വെച്ചതിനു ശേഷമാണ് പിന്നെ അച്ഛൻ നിങ്ങൾക്ക് മുഴുവൻ ചക്രത്തെക്കുറിച്ചുള്ള ജ്ഞാനവും മനസ്സിലാക്കി തന്നത്. അതിലൂടെ നിങ്ങളും ജ്ഞാന ജ്ഞാനേശ്വരനായി മാറുന്നു. ഈശ്വരനായ അച്ഛൻ വന്ന് നിങ്ങൾ കുട്ടികളെ ജ്ഞാനവും യോഗവും പഠിപ്പിക്കുന്നു. ഏതീശ്വരൻ? നിരാകാരനായ അച്ഛൻ. ഇനി ബുദ്ധി പ്രയോഗിക്കൂ. ഗുരുക്കന്മാർക്ക് ഒരുപാട് അഭിപ്രായമുണ്ട്. ചിലർ കൃഷ്ണനെ ഓർമ്മിക്കാൻ പറയുന്നു, പിന്നീട് അവരുടെ ചിത്രവും നൽകുന്നു. ചിലർ സായിബാബയെ, ചിലർ മഹർഷി ബാബയെ, ചിലർ മുസ്ലിങ്ങളുടെ, ചിലർ പാഴ്സികളുടെ. എല്ലാവരെയും ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ഭഗവാൻ തന്നെ ഭഗവാനാണെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മനുഷ്യന് ഭഗവാനാകാൻ സാധിക്കില്ല. ഈ ലക്ഷ്മി നാരായണനെ പോലും ഭഗവാൻ ഭഗവതി എന്ന് പറയാൻ സാധിക്കില്ല. ഭഗവാൻ ഒരു നിരാകാരനാണ്. നിങ്ങളെല്ലാ ആത്മാക്കളുടെയും അച്ഛനെയാണ് ശിവബാബ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെയാണ് ജന്മജന്മാന്തരങ്ങളായി സത്സംഗങ്ങൾ നടത്തി വന്നത്. അവിടെ സന്യാസിമാരും സാധുക്കളും പണ്ഡിതന്മാർ ഇവരെല്ലാവരും ഉണ്ടായിരിക്കും. ഇവർ നമ്മുടെ ഗുരുവാണെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു, നമുക്ക് കഥ കേൾപ്പിക്കുന്നു. സത്യുഗത്തിൽ കഥകളൊന്നുമില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ഭഗവാൻ അഥവാ ഈശ്വരനെന്ന് പറയുന്നതിലൂടെ ലഹരി വരുന്നില്ല. അച്ഛനെന്ന് പറയുന്നതിലൂടെ ബന്ധം സ്നേഹപൂർണമാകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയുടെയും മമ്മയുടെയും കുട്ടികളാണ്. അവരിൽ നിന്നാണ് നമുക്ക് സ്വർഗത്തിന്റെ സുഖം ലഭിക്കുന്നത്. മനുഷ്യനിൽ നിന്നും ദേവത അഥവാ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാക്കി മാറ്റുന്ന സത്സംഗം മറ്റൊന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ സംഘം സത്യമായ ബാബയോടൊപ്പമാണ്. മറ്റെല്ലാവരുടെയും സംഘം അസത്യമായവരോടൊപ്പമാണ്. പാടാറുണ്ട്, സത്യമായ കൂട്ടുകെട്ട് ഉയർത്തും, ഭൗതിക കൂട്ടുകെട്ട് മുക്കിത്താഴ്ത്തും. ബാബ പറയുന്നു, ആത്മാഭിമാനി ദേഹി അഭിമാനിയായി മാറൂ. ഞാൻ നിങ്ങൾ കുട്ടികളായ ആത്മാക്കളെയാണ് പഠിപ്പിക്കുന്നത്. ഈ ആത്മീയ ജ്ഞാനം ആത്മാക്കളെ പ്രതി പരമാത്മാവാണ് വന്ന് നൽകുന്നത്. ബാക്കിയെല്ലാം ഭക്തി മാർഗമാണ്. അതിനെയൊന്നും ജ്ഞാനമാർഗമെന്ന് പറയില്ല. ബാബ പറയുന്നു, ഞാൻ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും ജ്ഞാനം അറിയുന്നു. ഞാനാണ് അധികാരി. മറ്റുള്ളവർ ഭക്തി മാർഗത്തിലെ അധികാരികളാണ്. ഒരുപാട് ശാസ്ത്രങ്ങളെല്ലാം വായിക്കുമ്പോൾ അവരെ ശാസ്ത്രങ്ങളുടെ അധികാരി എന്ന് പറയുന്നു. ബാബ നിങ്ങൾക്ക് സത്യമാണ് കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സത്യമായ സംഘം ഉയർത്തും, അസത്യമായ സംഘം മുക്കിത്താഴ്ത്തും. ഇപ്പോൾ ബാബ നിങ്ങൾ കുട്ടികളിലൂടെ ഭാരതത്തിന് മുക്തി നൽകുന്നു. നിങ്ങളാണ് ആത്മീയ മുക്തി സൈന്യം. മുക്തി നൽകുന്നു. ബാബ പറയുന്നു, സ്വർഗമായിരുന്ന ഭാരതം ഇപ്പോൾ നരകമായി മാറിയിരിക്കുകയാണ്, മുങ്ങിപ്പോയിരിക്കുകയാണ്. അല്ലാതെ സാഗരത്തിന്റെ അടിയിലൊന്നുമല്ല. നിങ്ങൾ സത്വപ്രധാന അവസ്ഥയിൽ നിന്നും തമോപ്രധാനമായിരിക്കുകയാണ്. സത്യത്രേതായുഗം സത്വപ്രധാനമാണ്. ഇത് വലിയ ഒരു കപ്പലാണ്. നിങ്ങൾ കപ്പലിൽ ഇരിക്കുകയാണ്. ഇത് പാപത്തിന്റെ ലോകമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാം പാപാത്മാക്കളാണ്. വാസ്തവത്തിൽ ഗുരു ഒന്നാണ്. എന്നാൽ ആ ഗുരുവിനെ ആർക്കും അറിയില്ല. എപ്പോഴും വിളിക്കുന്നു, അല്ലയോ ഈശ്വരനാകുന്ന പിതാവേ. ഈശ്വരനാകുന്ന പിതാവ് തന്നെയാണ് ഗുരു എന്ന് പറയുന്നില്ല. അച്ഛനെന്ന് മാത്രമാണ് പറയുന്നത്. ബാബ പതിത പാവനനുമാണ്, ഗുരുവുമാണ്. എല്ലാവരുടെയും സദ്ഗതി ദാതാവും പതിത പാവനനും ഒന്നാണ്. ഈ പതിത ലോകത്തിൽ ഒരു മനുഷ്യനും സദ്ഗതി ദാതാവ് അഥവാ പതിത പാവനനാകാൻ സാധിക്കില്ല. ബാബ പറയുന്നു, എത്ര കൃത്രിമവും അഴിമതിയുമാണ്. ഇപ്പോൾ ബാബയ്ക്ക് കന്യകമാരിലൂടെയും മാതാക്കളിലൂടെയും എല്ലാവരെയും ഉദ്ധരിക്കണം. നിങ്ങളെല്ലാ ബ്രഹ്മകുമാരി കുമാരന്മാർ സഹോദരീ സഹോദരന്മാരാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അച്ഛന്റെ സമ്പത്ത് എങ്ങനെ ലഭിക്കും? അച്ഛനിൽ നിന്നുള്ള സമ്പത്ത് 21 തലമുറയ്ക്ക് വേണ്ടിയാണ് ലഭിക്കുന്നത്. അർത്ഥം സ്വർഗീയ രാജ്യഭാഗ്യം. സമ്പാദ്യം എത്ര ഉയർന്നതാണ്! ഇതാണ് സത്യമായ ബാബയിലൂടെയുള്ള സത്യമായ സമ്പാദ്യം. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. പ്രത്യക്ഷത്തിൽ ചെയ്തു കാണിക്കുന്നയാൾ. ഗുരു മരിച്ചാൽ ശിഷ്യന് സിംഹാസനം ലഭിക്കണമെന്നൊന്നുമില്ല. അത് ഭൌതിക ഗുരുവാണ്. ഇവിടെ ആത്മീയ ഗുരു. നല്ല രീതിയിൽ ഈ കാര്യം മനസ്സിലാക്കണം. ഇത് തികച്ചും പുതിയ കാര്യമാണ്. നമ്മെ ഒരു മനുഷ്യനുമല്ല പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മെ ജ്ഞാനസാഗരനും പതിത പാവനനുമായ ശിവബാബയാണ് ഈ ബ്രഹ്മശരീരത്തിലൂടെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി ശിവബാബയിൽ മാത്രമാണ് ഉള്ളത്. മറ്റ് സത്സംഗങ്ങളിൽ മനുഷ്യരിലേക്കാണ് ബുദ്ധി പോകുന്നത്. അതെല്ലാം ഭക്തി മാർഗമാണ്. നിങ്ങൾ പാടുന്നുണ്ട്, അങ്ങ് മാതാവും പിതാവുമാണ്, ഞങ്ങൾ അങ്ങയുടെ സന്താനങ്ങളാണ്. ഇവിടെ രണ്ടും ഒന്നാണ്. എന്നാൽ ബാബ പറയുന്നു, ഞാൻ എങ്ങനെ വന്ന് നിങ്ങളെ സ്വന്തമാക്കി മാറ്റുന്നു? ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. അതിനാൽ ഈ ബ്രഹ്മാവിന്റെ ശരീരത്തെ ആധാരമാക്കി മാറ്റുന്നു. ഈ ബ്രഹ്മാവ് ശിവബാബയുടെ പത്നിയുമാണ്, കുട്ടിയുമാണ്. ഈ ബ്രഹ്മാവിലൂടെയാണ് ശിവബാബ നമ്മളെ ദത്തെടുക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാവ് വലിയ അമ്മയായി. ശിവബാബയ്ക്ക് അമ്മയൊന്നുമില്ല. സരസ്വതിയെ ജഗദംബയെന്ന് പറയുന്നു. നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മമ്മയെ നിയോഗിച്ചിരിക്കുന്നത്. സരസ്വതി ജ്ഞാന ജ്ഞാനേശ്വരിയാണ്, ചെറിയ അമ്മയാണ്. ഇത് വളരെ ഗുഹ്യമായ കാര്യമാണ്. നിങ്ങളിപ്പോൾ ഈ ഗുഹ്യമായ പഠിപ്പ് പഠിക്കുകയാണ്. നിങ്ങൾക്ക് ബഹുമതിയോടുകൂടി പാസ്സാകണം. ഈ ലക്ഷ്മി നാരായണന്മാർ പദവിയോടുകൂടി, അതായത് ബഹുമതിയോടെ പാസ്സായവരാണ്. അവർക്കാണ് ഏറ്റവും വലിയ സ്കോളർഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരുന്നില്ല. ബാബ പറയുന്നു, എത്ര കഴിക്കുന്നുവോ ഓർമ്മിക്കൂ. രാജയോഗത്തെ ഭാരതത്തിന്റെ പ്രാചീന യോഗമെന്നാണ് പറയുന്നത്. ബാബ പറയുന്നു, നിങ്ങൾക്ക് എല്ലാ വേദശാസ്ത്രങ്ങളുടെ സാരമാണ് കേൾപ്പിക്കുന്നത്. ഞാനാണ് നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചത്. അതിലൂടെയാണ് നിങ്ങൾ പ്രാപ്തി നേടിയത്. പിന്നീട് ജ്ഞാനം ഇല്ലാതാകുന്നു, പിന്നെങ്ങനെ പരമ്പരയായി തുടരും? സത്യുഗത്തിൽ ശാസ്ത്രങ്ങളൊന്നുമില്ല. മറ്റെല്ലാ ധർമ്മങ്ങളുടെയും ഇസ്ലാമികളുടെയും ബൗദ്ധികളുടെയും ജ്ഞാനം അപ്രത്യക്ഷമാകുന്നില്ല. അവരുടേത് പരമ്പരാഗതമായാണ് മുന്നോട്ടു പോകുന്നത്. എല്ലാവർക്കും ഇതറിയാം. എന്നാൽ ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്ന ജ്ഞാനം ആർക്കും അറിയില്ല. ദുഃഖിയായ ഭാരതത്തെ ബാബ വന്ന് സദാ സുഖിയാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിയോഗം ബാബയോടൊപ്പം ആയിരിക്കണം. ആത്മാക്കളുടെ അച്ഛനാണ് പരംപിത പരമാത്മാവ്. എല്ലാ കുട്ടികളുടെയും അച്ഛനാണ്. എല്ലാവരും അവരുടെ കുട്ടികളല്ലേ? എല്ലാ ആത്മാക്കളും ഈ സമയം പതീതമാണ്. ബാബ പറയുന്നു, ഞാൻ പ്രത്യക്ഷത്തിൽ വന്നിരിക്കുകയാണ്. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. സർവ്വതും അഗ്നിക്ക് ഇരയാകുമെന്നറിയാം. എല്ലാവരുടെയും ശരീരവും നശിക്കും. എല്ലാ ആത്മാക്കൾക്കും തിരിച്ചു വീട്ടിലേക്ക് പോകണം. ബ്രഹ്മത്തിൽ അഥവാ ജ്യോതിയിൽ പോയി ലയിക്കുന്നില്ല. ബ്രഹ്മസമാജക്കാർ ജ്യോതി തെളിയിക്കുന്നു, അതിനെ ബ്രഹ്മക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ അത് ബ്രഹ്മമഹത്തത്വമാണ്. അവിടെയാണ് എല്ലാ ആത്മാക്കളും വസിക്കുന്നത്. അത് നമ്മുടെ ആദ്യത്തെ ക്ഷേത്രമാണ്. പവിത്രാത്മാക്കൾ അവിടെയാണ് വസിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ജ്ഞാനസാഗരനായ ബാബ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനേശ്വരനാണ്. പിന്നീട് നിങ്ങൾ രാജരാജേശ്വരനായി മാറുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് പതീത പാവനനും ഏറ്റവും പ്രിയപ്പെട്ടതുമായ ബാബ നമുക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുകയാണ്. പലരുടെയും ബുദ്ധിയിൽ ഇതുപോലും ഇരിക്കുന്നില്ല. ഇത്രയും പേർ ഇരിക്കുന്നതിൽ ആർക്കും 100% നിശ്ചയ ബുദ്ധിയില്ല. ചിലർ 80%, ചിലർ 50%, ചിലർക്ക് അതുപോലുമില്ല. അപ്പോൾ അവർ തോറ്റുപോയി. തീർച്ചയായും നമ്പർ വയസ്സാണ്. ഒരുപാട് പേർക്ക് നിശ്ചയമില്ല. നിശ്ചയമുണ്ടാകാൻ ശ്രമിക്കാറുണ്ട്. ശരി, നിശ്ചയമുണ്ടെങ്കിൽ പോലും മായ കടുത്തതാണ്. ബാബയെ മറന്നുപോകുന്നു. ഈ ബ്രഹ്മാവ് സ്വയം പറയുന്നു, ഞാൻ പൂർണ്ണ ഭക്തനായിരുന്നു. 63 ജന്മം ഭക്തി ചെയ്തിരുന്നു. തതത്വം, നിങ്ങളും 63 ജന്മം ഭക്തി ചെയ്തു. 21 ജന്മം സുഖം പ്രാപ്തമാക്കി, പിന്നീട് ഭക്തരായി. ഭക്തിക്ക് ശേഷമാണ് വൈരാഗ്യം. സന്യാസിമാരെല്ലാം ഈ വചനം പറയാറുണ്ട്, ജ്ഞാനം ഭക്തി വൈരാഗ്യം. സന്യാസിമാർക്ക് തന്റെ വീടിനോടും കുടുംബത്തോടും വൈരാഗ്യമുണ്ടാകുന്നു. അവരുടേത് പരിധിയുള്ള വൈരാഗ്യമാണ്. നിങ്ങളുടേത് പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. സന്യാസിമാർ വീടെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആരും തന്നെ കാട്ടിലില്ല. എല്ലാ കുടിലുകളും കാലിയാണ്. എന്തുകൊണ്ടെന്നാൽ ആദ്യം സതോപ്രധാനരായിരുന്നു. ഇപ്പോൾ അവർ തമോ പ്രധാനമായി. ഇപ്പോൾ അവരിൽ ഒരു ശക്തിയുമില്ല. ലക്ഷ്മി നാരായണന്റെ രാജധാനിയിലുണ്ടായിരുന്ന ശക്തി അവർ പുനർജന്മങ്ങൾ എടുത്തെടുത്ത് ഇപ്പോൾ നോക്കൂ എവിടെയെത്തിയെന്ന്. ഒരു ശക്തിയുമില്ല. ഈ ലോകത്തിലെ ഗവൺമെന്റും പറയുന്നുണ്ട്, നമ്മൾ ധർമ്മത്തെ അംഗീകരിക്കുന്നില്ല. ധർമ്മത്തിന്റെ പേരിൽ തന്നെയാണ് ഒരുപാട് നഷ്ടമുണ്ടാകുന്നത്, യുദ്ധവും ഉണ്ടാകുന്നത്. എല്ലാ ധർമ്മത്തിലുള്ളവരും ഒന്നാകാൻ സമ്മേളനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഒന്നായി മാറുമെന്ന് അവരോട് ചോദിക്കൂ. ഇപ്പോൾ എല്ലാവരും തിരിച്ചുപോകും. ബാബ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോകം ശ്മശാനമായി മാറാൻ പോവുകയാണ്. ഇത് വ്യത്യസ്ത ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. എന്നാൽ എങ്ങനെ ഒന്നായി മാറും എന്നൊന്നും മനസ്സിലാക്കുന്നില്ല. ഭാരതത്തിൽ ഒരു ധർമ്മമായിരുന്നു. അവരെ പറയുന്നത് തന്നെ അദ്വൈത മതമുള്ള ദേവതകൾ എന്നാണ്. ദ്വൈതം എന്നാൽ ദൈത്യൻ, അതായത് അസുരൻ എന്നാണ്. ബാബ പറയുന്നു, നിങ്ങളുടെ ഈ ധർമ്മം ഒരുപാട് സുഖം നൽകുന്നതാണ്. നിങ്ങൾക്കറിയാം, പുനർജന്മങ്ങളെടുത്ത് നമുക്ക് വീണ്ടും 84 ജന്മങ്ങൾ അനുഭവിക്കണം. നമ്മൾ തന്നെയാണ് 84 ജന്മങ്ങൾ അനുഭവിച്ചതെന്ന നിശ്ചയം ഉണ്ടായിരിക്കണം. നമുക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടതും വരേണ്ടതും. ഭാരതവാസികൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ നിങ്ങളുടേത് ഒരുപാട് ജന്മങ്ങളുടെയും അവസാനത്തെ ജന്മമാണ്. ഒരാളോട് മാത്രമല്ല പറയുന്നത്, മുഴുവൻ പാണ്ഡവ സൈന്യർക്കും മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ വഴികാട്ടികളാണ്. നിങ്ങൾ ആത്മീയ യാത്ര പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പാണ്ഡവ സൈന്യമെന്ന് പറയുന്നു. പാണ്ഡവരുടെയോ കൌരവരുടെയോ രാജ്യമല്ല. അവരും പ്രജകളാണ്, നിങ്ങളും പ്രജകളാണ്. കൌരവരും പാണ്ഡവരും സഹോദരങ്ങളാണെന്ന് പറയുന്നുണ്ട്. പാണ്ഡവരുടെ പക്ഷത്ത് പരമപിത പരമാത്മാവാണ് ഉള്ളത്. ബാബ തന്നെ വന്ന് മായയുടെ മേൽ വിജയം പ്രാപ്തമാക്കാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ അഹിംസകരാണ്. അഹിംസയാണ് പരമമായ ധർമ്മം. മുഖ്യ കാര്യം കാമകഠാരി പ്രയോഗിക്കരുത്. ഭാരതവാസികൾ മനസ്സിലാക്കുന്നു, ഗോഹത്യ ചെയ്യാതിരിക്കുന്നതാണ് അഹിംസ എന്ന്. എന്നാൽ ബാബ പറയുന്നു, കാമകഠാരി പ്രയോഗിക്കരുത്. അതിനെ തന്നെയാണ് വലുതിലും വലിയ ഹിംസ എന്ന് പറയുന്നത്. സത്യുഗത്തിൽ കാമകഠാരിയുമില്ല, വഴക്കും ബഹളവും ഇല്ല. ഇവിടെയാണെങ്കിൽ രണ്ടും ഉണ്ട്. കാമകഠാരി തന്നെയാണ് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നത്. 84 ജന്മങ്ങൾ നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ് ഏണിപ്പടി താഴേക്ക് ഇറങ്ങിയത്. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യവും ഉണ്ടായിരുന്നു. പിന്നീടവർ പുനർജന്മമെടുക്കുന്നു. ഓരോ ജന്മവും ഓരോ തലമുറയ്ക്ക് സമാനമാണ്. ഇവിടെ നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ മുകളിലേക്ക് ചാടുകയാണ്. 84 ജന്മങ്ങൾ ഇറങ്ങാൻ നിങ്ങൾക്ക് 5000 വർഷങ്ങൾ എടുത്തു. ഇവിടെ നിന്ന് നിങ്ങൾ ഒരു സെക്കൻഡിലാണ് കയറുന്നത്. സെക്കൻഡിൽ ആരാണ് ജീവൻ മുക്തി നൽകുന്നത്? ബാബ. ഇപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. നാടകം പൂർത്തിയായി എന്ന് ബുദ്ധിയിൽ ഓർമ്മിക്കൂ. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. നമുക്ക് നമ്മുടെ അച്ഛനെയും വീടിനെയും ഓർമ്മിക്കണം. ആദ്യം ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നത്. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ വികർമ്മങ്ങൾ വിനാശമാകുകയുള്ളൂ. ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നതിലൂടെ ഒരു പാപവും നശിക്കില്ല. പതീത പാവനൻ പരമാത്മാവ് തന്നെയാണ്. പരമാത്മാവ് എങ്ങനെയാണ് പാവനമാക്കി മാറ്റുന്നതെന്ന് ലോകത്തിൽ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാബയ്ക്ക് വന്ന് തീർച്ചയായും സ്വർഗം സ്ഥാപിക്കണം. ബാബ വന്നതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾ ജയന്തി ആഘോഷിക്കുന്നത്. എപ്പോൾ വന്നു, ഏത് നിമിഷം, ഏത് തീയതി, മാസത്തിലാണ് വന്നതെന്ന് പറയാൻ സാധിക്കില്ല. ശിവബാബ എപ്പോഴാണ് വന്നതെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഒരുപാട് സാക്ഷാത്കാരങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. ആദ്യം സർവവ്യാപി എന്നാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ആത്മാവ് തന്നെയാണ് പരമാത്മാവെന്ന് പറയുമായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലായത്. ബാബ ദിവസവും ഗൂഹ്യമായ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. നിങ്ങൾ സാധാരണ കുട്ടികൾ എത്ര വലിയ ജ്ഞാനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ബഹുമതിയോടെ പാസാകുന്നതിനു വേണ്ടി ശിക്ഷകളിൽ നിന്നും മുക്തമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഓർമ്മയിലിരിക്കുന്നതിലൂടെ മാത്രമേ സ്കോളർഷിപ്പ് നേടാനുള്ള അധികാരികളായി മാറാൻ സാധിക്കൂ. രണ്ട്, സത്യം സത്യമായ വഴികാട്ടിയായി എല്ലാവരെയും ആത്മീയ യാത്ര ചെയ്യിപ്പിക്കണം. ഒരു പ്രകാരത്തിലുമുള്ള ഹിംസയും ചെയ്യരുത്. വരദാനം: ലൈറ്റ് ഹൌസിന്റെ സ്ഥിതിയിലൂടെ പാപകർമ്മങ്ങളെ സമാപ്തമാക്കുന്നവരായ പുണ്യാത്മാവായി ഭവിക്കട്ടെ. എവിടെയാണോ ലൈറ്റ് ഉണ്ടാകുന്നത്, അവിടെ യാതൊരു പാപകർമ്മവും ഉണ്ടാകുന്നില്ല. അപ്പോൾ സദാ ലൈറ്റ് ഹൌസ് സ്ഥിതിയിൽ കഴിയുന്നതിലൂടെ മായയ്ക്ക് ഒരു പാപകർമ്മവും ചെയ്യിക്കാൻ കഴിയുകയില്ല. സദാ പുണ്യാത്മാവായി മാറും. പുണ്യാത്മാവിന് സങ്കല്പത്തിൽ പോലും ഒരു പാപകർമ്മവും ചെയ്യാനാവില്ല. എവിടെയാണോ പാപമുണ്ടാകുന്നത്, അവിടെ ബാബയുടെ ഓർമ്മ ഉണ്ടാകുന്നില്ല. അപ്പോൾ ദൃഢസങ്കല്പമെടുക്കൂ, ഞാൻ പുണ്യാത്മാവാണ്, പാപത്തിന് എന്റെ മുന്നിൽ വരാൻ സാധിക്കില്ല. സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും പാപം വരാൻ അനുവദിക്കരുത്. സ്ലോഗൻ: ഓരോ ദൃശ്യവും സാക്ഷിയായി കാണുന്നവർ തന്നെയാണ് സദാ ഹർഷിതമായി ഇരിക്കുന്നത്. അവ്യക്ത സൂചന: നിശ്ചയത്തിന്റെ അടിത്തറ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തരുമായിരിക്കൂ. നിശ്ചയ ബുദ്ധി കുട്ടികൾ സദാ ഹർഷിതവും നിശ്ചിന്തവുമായിരിക്കുന്നു. ചിന്ത സന്തോഷത്തെ അവസാനിപ്പിക്കുന്നു. നിശ്ചിന്തമാണെങ്കിൽ സദാ സന്തോഷമുണ്ടായിരിക്കും. ഏതെങ്കിലും കാര്യത്തിൽ എന്തുകൊണ്ടുണ്ടായി, എങ്ങനെയുണ്ടായി, എന്താണുണ്ടായത്, ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ചിന്ത ഉണ്ടാകുന്നു. എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ, ഈ ചിന്തയുടെ അലയാണ്. പലരും പിന്നെ പറയുന്നു, എനിക്ക് തന്നെ എന്തേ സംഭവിക്കുന്നു, എനിക്ക് പിന്നാലെ ഇങ്ങനെ ബന്ധനം എന്താണ്, എന്റെ പിന്നാലെ മായ വരുന്നതെന്താണ്, എന്റെ കർമ്മക്കണക്ക് മാത്രം കടുത്തതാണ്, എന്തുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വരിക അർത്ഥം ചിന്തയുടെ അലയാണ്. ആരാണോ ഈ ചിന്തകളിൽ നിന്നുപരി, അവരാണ് നിശ്ചിന്തർ. ഓം ശാന്തി.